إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു തആല ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാ പറഞ്ഞിട്ട് കാണാം, ഇവിടെ അല്ലാഹു തആല നിങ്ങൾ നന്മ ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരം ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനുകളായിട്ടുള്ള ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, ഹാദാ യഷ്മലു ജമീഅ അൻവാഇൽ ഇഹ്സാൻ, നന്മ ചെയ്യുക ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്, എല്ലാം ഇതിൽപ്പെടും. ലിഅന്നഹു ലം യുഖയ്യിദ്ഹു ബിശൈഇൻ ദൂന ശൈ, ഇവിടെ അല്ലാഹു തആല ഒന്നിനെ പ്രത്യേകമാക്കി പറഞ്ഞിട്ടില്ല, നിരുപാധികമാണ് പറഞ്ഞിട്ടുള്ളത്, ഉപാധി വെച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. അത്തരം ആളുകൾ അല്ലാഹു തആല, അത്തരം ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നന്മ ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം, ആ അത്തരം മുഹ്സിനുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിലെല്ലാ അത്തരം ഇഹ്സാനുകളും പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫയദ്ഖുലു ഫീഹി അൽ ഇഹ്സാനു ബിൽ മാൽ, ഒരാൾ തന്റെ സഹോദരനെ സാമ്പത്തികമായി സഹായിക്കുക എന്ന് പറയുന്ന ഇഹ്സാൻ ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. അതുപോലെ തന്നെ വയദ്ഖുലു ഫീ ദാലിക അൽ ഇഹ്സാനു ബിൽ വയദ്ഖുലു ഫീഹി അൽ ഇഹ്സാനു ബിൽ ജാഹി ബിശ്ശഫാഅത്തി വനഹ്വി ദാലിക. അതുപോലെ തന്നെ ഒരാൾക്കൊരു സ്ഥാനമുണ്ട്, ഒരു പദവിയുണ്ട്, ആ പദവി വെച്ച് അദ്ദേഹം തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന റെക്കമെൻഡ്, ശുപാർശ, റെക്കമെൻഡേഷൻ, അത് ഇതിൽപ്പെടും. അതുപോലെ തന്നെ വയദ്ഖുലു ഫീ ദാലിക അൽ ഇഹ്സാനു ബിൽ അംരി ബിൽ മഅറൂഫ് വന്നഹ്യ അനിൽ മുൻകർ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന പരിധിയിൽ പെടുന്ന അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, നന്മ ഉപദേശിക്കുക, തിന്മ എതിർക്കുക, തിന്മ വിരോധിക്കുക എന്നത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. അതുപോലെ തന്നെ വതഅലീമിൽ ഇൽമിൻ നാഫിഉ, മറ്റുള്ളവർക്ക് ഇഹ്സാൻ ചെയ്യുക അതിന്റെ പരിധിയിൽ പെടുന്നതാണ്, മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ, നാഫിഉ, ഉപകാരപ്രദമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അത് ഈ ആയത്തിലെ പരിധിയിൽ പെടുന്നതാണ്. ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ച ഇഹ്സാനിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെടും. വയദ്ഖുലു ഫീ ദാലിക ഖദാഉ ഹവായിജിന്നാസ്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതും ഈ ആയത്തിന്റെ പരിധിയിൽ പെടുന്നതാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ്? മിൻ തഫ്രീജി കുറുബാതിഹിം, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പ്രയാസം നീക്കിക്കൊടുക്കുക. വഇസാലത്തി ശിദ്ദാതിഹിം, അവർക്കുള്ള പ്രതിസന്ധികൾ അവർക്ക് തരണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വഇയാദത്തി മർദാഹും, രോഗികളെ സന്ദർശിക്കുക. അതുപോലെ തന്നെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുക. വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുക. ഒരാൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയിൽ അവനെ സഹായിക്കുക. ഒരാൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾക്ക് അത് മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് സഹായം ചെയ്യുക. ഇതുപോലെ എന്തൊക്കെ നന്മകളാണോ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് ഒക്കെ ഈ ആയത്തിൽ പെടും. നിങ്ങൾ നന്മ ചെയ്യണം, നന്മ ചെയ്യുന്ന ആളുകളെ, ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന പരിധിയിൽ ഈ പറഞ്ഞതൊക്കെ പെടും. വീണ്ടും അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള പറയുന്നുണ്ട്, അൽ ഇഹ്സാനു ഫി ഇബാദത്തില്ലാ, നമ്മുടെ ഇബാദത്തിൽ ഉണ്ടാകേണ്ട ഇഹ്സാൻ അതെന്താണ്? ഇബാദത്തിലുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന ഇഹ്സാൻ. അൻ തഅബുദു അല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അതൊക്കെ ചെയ്യുക. നിസ്കരിക്കുമ്പോ, അതുപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, ഇബാദത്തുകൾ ചെയ്യുമ്പോ എന്നെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി ഇബാദത്തുകൾ ചെയ്യുക. ആ പറയുന്ന ഇഹ്സാനും ഇതിൽ പെടുമെന്ന് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗം ഇതിൽ ഉൾപ്പെടുന്നു. മറ്റുള്ളവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ സാധിക്കുമോ, പ്രത്യേകിച്ചും സഹായത്തിന് അർഹരായിട്ടുള്ള ആളുകൾ, ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടും തീർച്ച. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ചുറ്റുപാടിലുമുള്ള പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എത്രത്തോളം നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണമെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകും. ഇത്തരത്തിൽ വലിയൊരു നന്മയാണ് മറ്റുള്ളവർക്ക് കടം കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം കൊടുക്കുക എന്നുള്ളത് വലിയൊരു നന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാന്യന്മാരായിട്ടുള്ള ആളുകൾ വെറുതെ കടം ചോദിക്കുകയില്ല. കടം കിട്ടുന്നവരെ ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ജോലിക്ക് പോകാൻ മടിയുള്ള, അധ്വാനിക്കാൻ മടിയുള്ള ആളുകൾ സമ്പന്നന്മാരെ സമീപിച്ച് കടം വാങ്ങി പിന്നീട് കടം തിരിച്ചടക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് മാന്യമായി ജീവിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും കൈനീട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാന്യന്മാരായ സഹോദരന്മാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർക്ക് കടം വാങ്ങേണ്ടി വരും. അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് കടത്തിനാവശ്യമുള്ള ആളുകൾക്ക് കടം കൊടുക്കുക എന്ന് പറയുന്ന വലിയ നന്മയുണ്ട് ഇസ്ലാമിൽ. വലിയ നന്മയാണത്, വലിയ നന്മയാണത്. മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ കടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. അറബികൾ തന്നെ പറയാറുണ്ട്, അദ്ദൈനു ഹമ്മും ബില്ലൈൽ വമദല്ലതും ബിന്നഹാർ എന്ന് പറയും. കടബാധ്യത എന്ന് പറഞ്ഞാൽ രാത്രിയിലെ സങ്കടമാണ്. കടമുള്ള ആളുകൾക്ക് ഉറക്കം കിട്ടൂല ശരിക്കിന്. അതുപോലെ തന്നെ പകലിൽ അവർക്ക് വമദല്ലതും ബിന്നഹാർ, പകൽ സമയത്ത് അവർക്ക് ഒരു അപമാനമാണ്. അവന് ചുറ്റും അവൻ കടം വാങ്ങിയ ആളുകൾ ഉണ്ടാകും, അവരുടെ മുഖത്ത് നോക്കാൻ അവന് സാധിക്കുന്നില്ല. കടമൊരു അപമാനമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് കടം തന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഉറക്കമില്ലാത്ത രാവുകൾ, രാത്രികൾ ഈ കടം മൂലം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. കടം വന്നുപോയി, ഇങ്ങനെ പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ കടം ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് കടം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇസ്ലാം വലിയ പുണ്യമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ വിവിധ രൂപത്തിലുള്ള പുണ്യകർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തന്റെ സഹോദരന് കടം കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ കടം കൊടുക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. കടം ഗൌരവമുള്ള വിഷയമാണ്, ഇൻഷാ അല്ലാ അടുത്ത ഖുതുബകളിൽ അത് വിശദീകരിക്കുന്നത്. കടം എന്ന് പറഞ്ഞാൽ വളരെ ഗൌരവപ്പെട്ട വിഷയമാണ്. കടത്തിന്റെ വിഷയത്തിൽ ഗൌരവമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ ഗൗരവം മനസ്സിലാകാതെ അതിൽ വളരെ ഒരു തസാഹുൽ, അലംഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. കടം എന്ന് പറഞ്ഞാൽ വളരെ ഗൌരവപ്പെട്ട കാര്യമാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ കടം ആവശ്യമുള്ള ഒരുത്തിന് കടം കൊടുക്കുമ്പോൾ എന്തൊക്കെ നന്മകളാണ് ആ കടം കൊടുക്കുന്ന വ്യക്തി അതിലൂടെ സമ്പാദിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആ സഹോദരനെ സഹായിക്കുകയാണ്. ഒരാൾ തന്റെ സഹോദരനെ സഹായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടം ഇസ്ലാം പറയുന്നുണ്ട്, ആ നേട്ടങ്ങളൊക്കെ അവന് ലഭിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫീ ഔനി അഖീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അത് ഏത് സഹായമാകട്ടെ, കടം കൊടുത്ത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സഹായമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ ആ സഹായം ലഭിച്ച വ്യക്തി ആ സഹായം മറക്കൂല. അത്രയും പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ കടം കൊടുക്കുന്നത്, അത് വല്ലാത്ത സഹായമായിരിക്കും. അങ്ങനെ സഹായിക്കുന്നയാളുകൾക്ക് അള്ളാഹു തആല അവനെ സഹായിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീ കാന അല്ലാഹു ഫീ ഹാജതി. ആരെങ്കിലും തന്റെ സഹോദരന്റെ കാര്യത്തിനു വേണ്ടി അവന് വേണ്ടി സഹായം ചെയ്താൽ, അവന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടന്നാൽ, അവന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു അവന്റെ കാര്യത്തിലും ഇടപെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കടം ആവശ്യത്തിന് കടം വാങ്ങുന്നയാൾക്ക് അത് വലിയൊരു ആവശ്യമാണ്. വെറുതെ കടം വാങ്ങുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. കടത്തിന്റെ ഒരു ഗൌരവം അറിയാതെ കടം വാങ്ങിക്കൂട്ടി ആരോടൊക്കെയാണ് ഞാൻ കടം വാങ്ങിയത് എന്നൊരു കണക്കുമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. വളരെ ഗുരുതരമായ വിഷയമാണ് കടമെന്ന് പറഞ്ഞാൽ. ചെറിയ വിഷയമല്ല അത്, കുറച്ച് വിശദീകരിച്ചു പറയേണ്ട വിഷയമായതുകൊണ്ട് അത് പിന്നീട് പറയാം. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾക്ക് കടമുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം പറയാം, മൻ മാച വഅലൈഹി ദീനാറുൻ ഔ ദിർഹം. ഒരുത്തൻ മരിക്കുന്ന സമയത്ത് അയാൾക്ക് ദീനാറോ ദിർഹമോ കടമുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ കറൻസി അത് പൈസയാണെങ്കിൽ രൂപയാണെങ്കിൽ, അങ്ങനെ ഒരു സംഖ്യ കടമായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഖുലിയ മിൻ ഹസനാതിഹി ലൈസ തമ്മ ദീനാറു വലാ ദിർഹം. നാളെ പരലോകത്തെത്തുമ്പോ ദീനാറ് കൊണ്ടും ദിർഹം കൊണ്ടും പരിഹരിക്കാൻ സാധിക്കൂല. നമ്മൾ ചെയ്ത സൽക്കർമ്മം അവന് കൊടുക്കേണ്ടി വരും. ആരോടാണോ നമ്മൾ കടം വാങ്ങിയിട്ടുള്ളത്, ആ കടം വീട്ടാൻ അവന് സൗകര്യമുണ്ടായിട്ടും അവന് വീട്ടി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നാളെ അവന്റെ സൽക്കർമ്മങ്ങൾ അത് മുഖേന അവന്റെ കടങ്ങൾ വീട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷഹീദിനു പോലും എത്രമാത്രം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ത്യജിക്കുക എന്നുള്ളത്, ഷഹാദ, രക്തസാക്ഷിത്വം. അങ്ങനെ ഷഹീദായി മരിച്ചയാൾക്ക് കടമുണ്ടെങ്കിൽ പോലും അയാളെ കാര്യമായി ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആവശ്യത്തിന് കടം വാങ്ങുന്ന ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകൾക്ക് കടം കൊടുക്കുക എന്ന് പറയുന്നതും പുണ്യകർമ്മമായി ഇസ്ലാം പഠിപ്പിച്ചു. അപ്പോൾ ഒരാൾ ഒരാളുടെ അയാൾക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് സഹായിച്ചാൽ അള്ളാഹു അവന്റെ ആവശ്യത്തിൽ ഇടപെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, മന്നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ദുനിയാവിലെ ഒരു പ്രയാസം, മന്നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ദുനിയാവിലെ ഒരു പ്രയാസം, ഒരു മുഅ്മിനിന്റെ പ്രയാസം ഒരാൾ അകറ്റി കൊടുത്താൽ അള്ളാഹു തആല അവന്റെ പരലോകത്തെ പ്രയാസം അകറ്റി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കടം ചോദിക്കുന്ന ആളുകളുടെ ആവശ്യം വ്യത്യസ്തമായിരിക്കും, അവനതൊരു പ്രയാസമായിരിക്കും. ആ പ്രയാസം നീക്കിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടമായി കൊടുത്തതെങ്കിൽ ഈ പറഞ്ഞ നാളെ പരലോകത്ത് നമ്മളുടെ പ്രയാസം അള്ളാഹു തആല നീക്കിത്തരും. മറ്റൊരു കാര്യമുള്ളത്, കടം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ പണമില്ലാത്തതിന്റെ പേരിൽ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സംഖ്യ കൊടുത്ത് അവനെ സഹായിക്കുന്നത്, കടമായിട്ടാണെങ്കിലും. അവൻ ആ സമയത്തുണ്ടാകുന്ന സന്തോഷം വലിയതായിരിക്കും, കണക്കില്ലാത്തതായിരിക്കും. ഒരു വിശ്വാസിയെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പഠിപ്പിച്ച വലിയ സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്. ഇദ്ഖാലുൽ മുസ്ലിം അസ്സുറൂർ, മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക. ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം, മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഇബാദ. അവന്റെ പ്രയാസത്തിൽ അവന് കൂടെ നിന്നുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുക, അതും ഇതിൽ പറഞ്ഞ കാര്യം. നമ്മൾ അവനെ സഹായിക്കുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്, കടം കൊടുത്ത് സഹായിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യുള്ള അമാലി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞ ഒരു മറുപടി, അൻ തുദ്ഖില അല അഖീക അൽ മുഅ്മിനി സുറൂറ, തന്റെ വിശ്വാസിയായ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടമായി അവൻ എന്തെങ്കിലും കൊടുക്കുമ്പോൾ തന്നെ അവനുണ്ടാകുന്ന സന്തോഷം ചെറുതാകൂല. ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിലുണ്ട്. അതിനു പുറമെ നമ്മളൊരാൾക്ക് കടമായി ഒരു സംഖ്യ കൊടുത്താൽ അതിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ഖർദിൻ സദഖ, എല്ലാ കടവും സദഖയാണ്. ഒരാൾ ഒരാൾക്ക് കടം കൊടുത്താൽ അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കടമായി കൊടുക്കുന്നതാണ്, തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടേണ്ട പൈസയാണ്. പക്ഷെ കടം കൊടുക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് സദഖയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യുഖ്റിദു മുസ്ലിമൻ ഖറളൻ മർറതൈനി, ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരന് രണ്ട് പ്രാവശ്യം കടം കൊടുത്താൽ, ഇല്ലാ കാനക സദഖതിഹ മർറതൻ, ഒരു തവണ സദഖ കൊടുത്തതുപോലെയാണ്. രണ്ട് തവണ ഒരാൾക്ക് കടം കൊടുത്താൽ അതിൽ ഒരു തവണ സദഖ കൊടുത്തതുപോലെ. ഒരാൾ ഒരു പ്രാവശ്യം 500 രൂപ കടം കൊടുത്തു, പിന്നീട് ഒരു സന്ദർഭത്തിൽ 1000 കൊടുത്തു, അവൻ ഒരു തവണ സദഖ കൊടുത്തതിന്റെ പുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും റസൂലുള്ള വ്യക്തമാക്കി പറഞ്ഞു, ഇന്ന സലഫ യജ്രി മജ്റശത്തിരി സദഖ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുത്തൻ കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം എന്ന് പറയുന്നത് സദഖയുടെ പകുതിയായിട്ടായിരിക്കും ഉണ്ടാവുക. സദഖയുടെ പകുതി, ഒരാൾ 1000 രൂപ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ 500 രൂപ സദഖ കൊടുത്തതുപോലെ. അതാണ് ഇന്ന സലഫ യജ്രി മജ്റശത്തിരി സദഖ. ഒരുത്തൻ സലഫ് എന്ന് പറയുന്ന വാക്ക് അൽ ഖർദു അല്ലദീ ലാ മൻഫഅത ലിൽ മുഖ്റിദ് ഫീഹി, ആരാണോ കടം കൊടുത്തത് ആ കടം കൊടുത്ത വ്യക്തിക്ക് കടം കൊടുത്തതിന്റെ പേരിൽ ഒരു ഉപകാരം ആ പൈസ കൊണ്ട് കിട്ടൂല. ചിലപ്പോ ചില കടങ്ങൾ കൊടുത്താൽ അതുകൊണ്ട് ചിലപ്പോൾ ഉപകാരം ഉണ്ടാവും, ചിലപ്പോൾ ബിസിനസ്സിക്ക് ഒരാൾ കടം കൊടുത്തു, ചിലപ്പോൾ അതിന് അതിന്റേതായ നേട്ടങ്ങൾ, എന്തെങ്കിലും ഭൗതികമായ മറ്റു നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഈ കടത്തിന് ഒരു നേട്ടം കിട്ടൂല. അവന് 1000 രൂപ കടം കൊടുത്താൽ അതുകൊണ്ട് ഒന്നും അവന് തിരിച്ചു കിട്ടാനില്ല. അങ്ങനെ ഒരുത്തൻ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് സദഖ, ആ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിന്റെ പകുതി സദഖ കൊടുത്തതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ 100,000 രൂപ ഒരാൾക്ക് കടമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ 50,000 രൂപ അവന് സദഖ ചെയ്തതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില്ലറ കാര്യമാണോ? എത്ര ആളുകൾക്ക് അവർക്ക് അവരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് സേവിങ്സ് ആയിട്ട് പൈസ വെറുതെ കിടക്കുന്നുണ്ട്? ആരെങ്കിലും ആവശ്യത്തിന് കടം ചോദിച്ചാൽ അവർ കൊടുക്കൂല. ഈ ബാങ്കിൽ ഇങ്ങനെ പൈസ സ്വരൂപിക്കുന്ന വെക്കുക എന്നുള്ളത് തന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. എന്നാൽ ആവശ്യക്കാരൻ ഒന്ന് ചോദിച്ചപ്പോൾ ഒന്ന് കൊടുക്കാനില്ല. സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ സേവിങ്സ് ആയിട്ട് എടുത്തു വെക്കുന്നതൊക്കെ നമ്മൾ കടമായിട്ടെങ്കിലും കൊടുക്കാൻ നമ്മൾക്കൊരു മനസ്സുണ്ടായാൽ അത്രയും ദിവസം നമ്മൾക്ക് സദഖ കൊടുത്ത കൂലിയാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്, അടുത്ത ഖുത്ബയിൽ അത് വിശദീകരിച്ചു പറയാം. അപ്പൊ ഒരു സഹോദരൻ ഒരു സംഘ കടം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതി സദഖ കൊടുത്തതിന്റെ കൂലിയാണ്. നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്ന പൈസയാണ്, ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടും. എന്തിനു നമ്മൾ മടിക്കണം? ആവശ്യക്കാരന് കടം ചോദിക്കുമ്പോൾ മടിക്കണം? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കടം കൊടുക്കാൻ നമ്മുടെ ബാങ്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ സ്വന്തമായി സ്വത്തുണ്ടെങ്കിൽ കടം കൊടുത്തേക്കുക. അതിന് സദഖയുടെ പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ചെറുതായി കാണരുത്. അത്തരം പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത്തരത്തിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നാളെ പരലോകത്ത് വൻ നേട്ടമുണ്ടാക്കുന്ന കർമ്മങ്ങളിൽ മുന്നേറാൻ നമ്മൾക്ക് സാധിക്കണം. അവനാണ് ബുദ്ധിമാൻ. നാളെ പരലോകത്ത് എനിക്ക് എങ്ങനെ ലാഭം നേടാൻ കഴിയും സാധിക്കും എന്നുള്ളതായിരിക്കും അവൻ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു പ്രയാസം ഉണ്ടാവൂല കൊടുക്കാൻ. കടം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, സദഖയെ കുറിച്ചല്ല. സദഖയ്ക്ക് അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്, കടം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ചില ഇത്തരം നന്മകൾ കേട്ട് മനസ്സിലാക്കിയാൽ അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വലിയ തോഫീഖ് അത് നൽകി നമ്മൾക്ക് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ. നമ്മൾ സംസാരിച്ചു വന്നത് മറ്റുള്ളവർക്ക് കടം കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കടം കൊടുക്കലാണ് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ളത്. അള്ളാഹുവിന് കടം കൊടുക്കുക എന്താണ്? അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നാണ്. നമ്മൾ മുമ്പത് മറ്റൊരു വിഷയം സൂചിപ്പിക്കവേ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുസ്സമ്മിൽ അല്ലാഹു തആല പറഞ്ഞു, വഅഖീമുസ്സലാത വആതുസ്സകാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന, അല്ലാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കുക, നല്ലതായ കടം നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കുക എന്ന് അല്ലാഹു തആല സൂറത്തുൽ മുസ്സമ്മിൽ പറഞ്ഞു. അല്ലാഹു കടം ആവശ്യമില്ലാത്തവനാണ്, അള്ളാഹുവിന് കടത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തആല നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതൊരു കടമായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ട് എന്നുള്ളത് ഇൻഷാല്ലാ പറയാം. അള്ളാഹു തിരിച്ചു തരും, അതിന് പകരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തിരിച്ചു തരും. സൂറത്തുൽ ഹദീദിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖറദുല്ലാഹ ഖർദൻ ഹസന. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് സദഖ കൊടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ലതായ കടം കൊടുക്കുന്നയാളുകളും അള്ളാഹ പറയുകയാണ്, യുദാഅഫു ലഹും, അവർക്ക് നാം ഇരട്ടിയാക്കി കൊടുക്കും. വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് പൈസ ചെലവാക്കിയാൽ അള്ളാഹു തിരിച്ചു കൊടുക്കുക അതേ രൂപത്തിലല്ല, ഇരട്ടികളായിട്ടാണ് കൊടുക്കുക. മാത്രമല്ല അള്ളാഹു ഇവിടെ അവർക്ക് സ്വർഗമുണ്ട്. അജ്റുൻ കരീം എന്ന് പറഞ്ഞാൽ മാന്യമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് അതിന്റെ ഉദ്ദേശം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, ആരുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി നല്ലതായ കടം കൊടുക്കാൻ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചാൽ, കടമായി കൊടുത്താൽ, ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അള്ളാഹു അതിനെ ഇരട്ടി ഇരട്ടികളാക്കി, ഒരുപാട് ഇരട്ടികളാക്കിയിട്ടാണ് അള്ളാഹു അവന് തിരിച്ചു കൊടുക്കുക എന്ന് അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. ഇനി സൂറത്തു തഗാബുനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഇൻ തുഖ്ലിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നല്ലതായ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ, യുദാഇഫു ലകും, നിങ്ങൾക്ക് അള്ളാഹു അതിനെ ഇരട്ടിയാക്കി തരും. യുദാഇഫു ലകും, നിങ്ങൾക്കത് ഇരട്ടിയാക്കി അള്ളാഹു തരും. വയഗ്ഫിർ ലകും, അത് മുഖേന അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പോർത്തു തരും എന്ന് സൂറത്തു തഗാബുനിൽ പറഞ്ഞു. ഇനി ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു തആല ഓരോ രാത്രിയിലും ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് അവസാന രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി വരികയും അള്ളാഹു തആല പല കാര്യങ്ങളും ചോദിക്കുന്ന വിഷയത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹു തആല ഇങ്ങനെ ചോദിക്കുമെന്നാണ്, മൻ യുഖ്റിദു ഗൈറ അദൂമിൻ വല ളൂം, ആരുണ്ട് കടം കൊടുക്കാൻ, ആർക്ക്, ഗൈറ അദൂം, ആവശ്യമില്ലാത്തവന്, അഥവാ അള്ളാഹുവിന്, അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല, അള്ളാഹു ഇല്ലാത്തവനല്ല, അങ്ങനെയുള്ള അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്, വല ളൂമിൻ, അതുപോലെ തന്നെ അക്രമിയല്ല, അനീതി കാണിക്കുന്നവനല്ല, അങ്ങനെയുള്ള അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന് അള്ളാഹു ഓരോ രാത്രിയിലും ചോദിക്കുന്നുണ്ട് എന്നാണ്. എന്താണ് അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, സദഖ കൊടുക്കുക എന്ന ശൈലി ഖുർആനിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള ശൈലി എന്താണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഈ ശൈലി ഉപയോഗിച്ചിട്ടുള്ളത്? കടം കൊടുക്കുക, അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന ശൈലി ഉപയോഗിക്കാനുള്ള കാരണം, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ പ്രത്യേക ഹിക്മത്തുണ്ട്, അത് പ്രത്യേകം നമ്മൾക്ക് പ്രചോദനമാകുന്ന ഒരു വാചകമാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കും. ഒരാൾ നമ്മളോട് ഒരു 1000 രൂപ കടം തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം എടുത്തു കൊടുക്കും. അതേ വ്യക്തിയോട് തന്നെ ആ വ്യക്തി എനിക്ക് 1000 രൂപ സ്വതക്ക തരണം എന്ന് പറഞ്ഞാൽ അവന് കുറച്ച് മടി ഉണ്ടാവും. കാരണം എന്താ, ആദ്യം പറഞ്ഞ പൈസ തിരിച്ചു കിട്ടാനുള്ളതാണ്. അപ്പൊ അള്ളാഹു തആല ഒരു ചെലവഴിക്കുന്ന വ്യക്തി, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ചെലവഴിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കണം, ഈ പൈസ എനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് ചെലവഴിക്കാൻ അവന് മടിയുണ്ടാകൂല, അവന് പെട്ടെന്ന് എടുത്തു കൊടുക്കും. അതാണ് ഒരു കാരണം. അള്ളാഹുവിന്റെ ശൈലി എങ്ങനെ, അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടിയിരിക്കും വിശ്വാസി, അതാണ് വിശ്വസിക്കുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളോട് ആരാണോ കടം ചോദിച്ചത് അയാളുടെ അടുത്ത് തിരിച്ചടക്കാൻ കഴിവുള്ളവനാണ്, അയാൾ തിരിച്ചടക്കാൻ അയാളുടെ അടുത്ത് സമ്പത്തുണ്ട്, അതുപോലെ തന്നെ അയാൾ വിശ്വസ്തനാണ് എങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊടുക്കും. ഒരു സംശയമില്ല, അയാൾ കഴിവുള്ള ആളാണ്, അയാൾ തിരിച്ചു തരുന്നവനാണ്, അയാൾ വാഗ്ദാനം ലംഘിക്കാത്തവനാണ് എന്നൊക്കെ ബോധ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കും. അള്ളാഹു ഈ പറഞ്ഞതിലൊക്കെ ആ ഗുണങ്ങളൊക്കെ ഒറ്റവനാണ്, ഒരു സംശയമില്ലല്ലോ. അള്ളാഹുവിന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നവനോ? ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ഒരുച്ചന് കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് കൂടുതൽ താല്പര്യമായിരിക്കും. നമ്മൾ രണ്ടും ചിന്തിക്കണം. ഈ ദുനിയാവിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ താല്പര്യം കാണിക്കും. സമ്പത്തുള്ള ഒരാള്, തിരിച്ചടക്കുന്ന ഒരാള്, വിശ്വസ്തന ഒരാള് കടം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. സ്വാഭാവികമായിട്ടും കൂടുതൽ അയാളുടെ അടുത്ത് കിട്ടും നമുക്കറിയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കടമായി ചോദിക്കുന്നത് അള്ളാഹു തീർച്ചയായിട്ടും തിരിച്ചു തരും, അത് പരലോകത്തായിരിക്കും. ദുനിയാവിൽ അവന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകും എന്നത് മറ്റൊരു വിഷയം. ഇനി നമ്മൾ സമ്പത്ത് കൊടുക്കുന്ന വ്യക്തി, അയാൾ ആ സമ്പത്ത് അത്ര തന്നെ തിരിച്ചു തരിക, അയാളതൊരു കച്ചവടമാക്കി ചെയ്ത് അതിന്റെ ലാഭം നമ്മൾക്ക് ആ പൈസയെ വളർത്തി വലിയൊരു സംഖ്യയായി തിരിച്ചു തരും എന്ന് പറഞ്ഞാലോ, അപ്പൊ നമ്മൾ വീണ്ടും പെട്ടെന്ന് കൊടുക്കാൻ നമുക്ക് മനസ്സിന് താല്പര്യം ഉണ്ടാകും. അള്ളാഹു അങ്ങനെയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് നമ്മൾ കടം കൊടുത്താൽ അള്ളാഹു നാളെ പരലോകത്ത് അതേ അളവിലല്ല തിരിച്ചു തരുന്നത്, അത് ആഫൻ കസീറ, ഒരുപാട് ഇരട്ടികളാക്കിയിട്ടാണ് തരുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, കൊടുക്കുന്ന വ്യക്തിക്ക് ആ കൊടുത്ത കാര്യം എന്താണോ അതിന് പുറമെ വേറെയും ഒരുപാട് കാര്യങ്ങളാണ് തിരിച്ചു കിട്ടുമ്പോ തരിക എന്നറിഞ്ഞാൽ നമ്മൾ കൊടുക്കൂലേ? തീർച്ചയായിട്ടും കൊടുക്കും. ദുനിയാവിൽ അങ്ങനെ കൊടുക്കൂലേ? കൊടുക്കും. നമ്മളൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുമ്പോൾ കൂടുതൽ കിട്ടും. അത് പലിശയുടെ ബാബിൽ ഉദ്ദേശിക്കുന്നു പറഞ്ഞതല്ല. എന്നാൽ പരലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നമ്മളൊരു 10 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച അള്ളാഹു അതിന് തിരിച്ച് 10 രൂപയല്ല തരുന്നത്, ഒരുപാട് സുഖ സൗകര്യങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രതിഫലമാണ് അള്ളാഹു ചാല നൽകുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഇതൊക്കെയാണ് അള്ളാഹു കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ശൈലി കൊണ്ട് വിശ്വാസികളെ ആ രൂപത്തിൽ പ്രചോദിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കടമായി എന്ന് പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുന്നതാണ്. കടം എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതാണ്. അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തിരിച്ചു തരും തീർച്ചയായിട്ടും. അത് പരലോകത്തായിരിക്കും, പരലോകത്ത് എന്തായിരുന്നാലും തിരിച്ചു കിട്ടും. ദുനിയാവിൽ അവന്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുത്ത് അത് ദുനിയാവിൽ കിട്ടുന്നത് അത് അവന് മിച്ചമായ വേറെയും ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, ഇതൊക്കെയാണ് എങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ, എങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ കൊടുക്കുന്ന സംഖ്യ തിരിച്ചു കിട്ടും, ആർക്കാണോ ആരാണോ കടം ചോദിക്കുന്നത് അള്ളാഹു ചാലയാണ്, അവൻ തീർച്ചയായും അത് നൽകുന്നവനാണ്, വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. കടം ചോദിക്കുന്ന അള്ളാഹു ആണ്, അവൻ തിരിച്ചു തരുമ്പോ ഒരിക്കലും അതിന്റെ അളവിൽ തന്നെ അല്ല തിരിച്ചു തരും, ഇരട്ടി ഇരട്ടിയായി തരും. മാത്രമല്ല കടം കൊടുത്ത സാധനം മാത്രമല്ല അതിന് പുറമെ വേറെയും തിരിച്ചു തരും എന്നൊക്കെ ഒരുത്തൻ ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ فَإِنَّهُ لَا يَتَخَلَّفُ عَنْ قَرْضِهِ അവൻ പിന്നെ കടം കൊടുക്കാൻ പിന്നെ അവൻ അമാന്തം കാണിക്കുകയില്ല, അതിൽ അവരൊരു അലംഭാവം കാണിക്കില്ല, അവൻ പെട്ടെന്ന് ധൃതി കാണിക്കും. ആരല്ലാതെ إِلَّا لِآفَةٍ فِي نَفْسِهِ مِنَ الْبُخْلِ أَوِ الشُّحِّ أَوْ عَدَمِ الثِّقَةِ بِالضَّمَانِ. ഇത് കേട്ടിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കാൻ അവന് യാതൊരു മടിയുണ്ടാകില്ല, അവൻ അതിൽ ധൃതി കാണിക്കും. ആരൊഴികെ? തന്റെ മനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുള്ള ആളുകൾ ഒഴുകി. എന്തൊക്കെയാണ് കുഴപ്പം? ബുഹൽ, പിശുക്ക്, ഷുഹ്, അറുവിശുക്ക്. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ വാഗ്ദാനത്തിൽ ഒരു വിശ്വാസക്കുറവ്, ഒരു ഉറപ്പില്ലാത്ത. അള്ളാഹു പറഞ്ഞാണല്ലോ ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ, ഇരട്ടിയായി തരും, അള്ളാഹു പുറത്തു തരും, സ്വർഗം തരും എന്നൊക്കെ അള്ളാഹു പറഞ്ഞാണല്ലോ. അതിലൊരു അതാണ് ആദമി സിഖതി ബിദ്ദമാൻ, ആ ഗ്യാരണ്ടിയിൽ, ആ ഉറപ്പിൽ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടുമോ? ആ സംശയമുള്ള ആളുകൾക്ക് അവർ പേടി ഉണ്ടാകുള്ളൂ. എന്നാൽ ഇതൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് 10 രൂപ ഈ ദുനിയാവിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്നത് എത്രയാണ് അവന്റെ വിശ്വാസം, അവന്റെ ഇഖ്ലാസിനനുസരിച്ച് അത് വലിയ സംഖ്യയായി തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ വലിയ പ്രതിഫലമായിരിക്കും അവന് തിരിച്ചു കിട്ടാൻ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ജീവിക്കുന്ന അവസ്ഥയിൽ ഒരു ദർറത്ത്, ഒരു ചെറിയ അളവ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അത് അള്ളാഹു താല സ്വീകരിക്കും. ഒരു ചെറിയ അളവ് അതാണല്ലോ, ഒരു ചെറിയ അണു തൂക്കം നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണുമെന്ന് അള്ളാഹു ചാല പറഞ്ഞില്ലേ. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, ദറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുലാസ് കൊണ്ട് തൂക്കാൻ പറ്റാത്ത അളവാ. അത്രയും ചെറിയ അളവ് നന്മ ചെയ്താൽ നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം അവൻ കാണും. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ എന്റെ സമ്പത്ത് മൊത്തം നൽകാമെന്ന് പറഞ്ഞാലും അള്ളാഹു ചാല സ്വീകരിക്കുകയില്ല. ഒരു 10 രൂപ ജീവിക്കുന്ന കാലത്ത് ചെലവഴിക്കാൻ അവന് മടിയായിരുന്നു, മരണശേഷം നാളെ പരലോകത്തെത്തി എന്റെ സമ്പത്ത് മൊത്തം തരാമെന്ന് അവകാശവാദം ഉന്നയിച്ചാലും ഒന്നും അള്ളാഹു സ്വീകരിക്കൂല. അതാണ് വ്യത്യാസം. ഈ ഒരു നിമിഷം നമ്മൾ ഹാർട്ട് അറ്റാക്കായി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തൊക്കെ നമ്മുടെ അനന്തരാവകാശികൾക്ക് പോവുകയാണ്. അവരെന്തു ചെയ്യുമെന്നൊരു ഉറപ്പുമില്ല. നമ്മൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യാം, ചെയ്യാതിരിക്കാം. നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ, നമ്മൾ രാപ്പകൽ മറന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് നാളെ പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം. നമ്മൾ ഒരുപാട് കോടികൾ, ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഈ നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതല്ല സ്വത്ത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത്, നാളെ ഖബർ ജീവിതത്തിൽ നമുക്കത് വലിയ മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ ബുദ്ധി വെച്ച് ചിന്തിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മളെ ഷെയ്ത്താൻ ഇങ്ങനെ ഫഖർ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഷെയ്ത്താന്റെ ഒരു പരിപാടിയാണ്, ദാരിദ്ര്യം ഇങ്ങനെ പേടിപ്പിക്കും. നീ ചെലവാക്കിയാൽ നിനക്ക് ദുനിയാവിൽ നീ ബുദ്ധിമുട്ടും, പ്രയാസപ്പെടും, സാമ്പത്തിക മാന്ദ്യാണ്, എല്ലാവരും പ്രയാസത്തിലാണ്, ശ്രദ്ധിക്കണം. ഷെയ്ത്താനാണ് ഇങ്ങനെ മനസ്സിലിട്ടിരുന്നത്. സഹോദരങ്ങളെ, എത്ര സാമ്പത്തിക മാന്ദ്യമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ഉള്ളതിനനുസരിച്ച് ചെലവഴിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളതല്ല വിഷയം, മറിച്ച് നമ്മളിൽ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മുടെ ഇഖ്ലാസിനെ ഉറപ്പ് വരുത്തുക, ഇതൊക്കെയാണ് പ്രധാനം. എങ്കിൽ അള്ളാഹു അതിന് വലിയ പ്രതിഫലം നൽകും. കൊടുത്ത അളവ് നോക്കിയല്ല അള്ളാഹു ചാല പ്രതിഫലം കൊടുക്കുന്നത്. കൊടുക്കുന്നവന്റെ അവസ്ഥ, അവന്റെ ഹൃദയശുദ്ധി, ഇതൊക്കെയാണ് അള്ളാഹു ചാല പരിഗണിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്നുള്ള വിഷയം കൂടി അതിന്റെ കൂട്ടത്തിൽ ചേർത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടാം ഖുത്ബയിൽ അത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സഹജീവികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ, കടം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ മടിക്കണ്ട. അത്രയാണോ സംഖ്യ കൊടുക്കുക, അതിന്റെ പകുതി സ്വതക്ക കൊടുത്തതിന്റെ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു തആല അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിശാല ഹൃദയമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. വേറെയുള്ള നന്മകൾ ചെയ്യുന്ന പല ആളുകൾക്കും സമ്പത്ത് ചെലവഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു വലിയ വിശാല മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത്തരത്തിൽ വലിയ മനസ്സ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രയാസപ്പെടുന്നവരെ നമുക്ക് കാണാൻ സാധിക്കണം. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അറിയാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തആല അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം നീക്കി അവരെ നമ്മളെയുമെല്ലാം നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ദുനിയാവിയായ പ്രയാസങ്ങൾക്കപ്പുറത്ത് ദീനിയായ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസമാണ് പ്രധാനം. ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അതിനൊരുപാട് തടസ്സങ്ങൾ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അതിനൊരുപാട് തടസ്സങ്ങൾ. അതാണ് ഏറ്റവും വലിയ ഫിത്ന, അതാണ് ഏറ്റവും വലിയ ഫിത്ന. നമുക്ക് ദുനിയാവിൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, അത് മറ്റൊരു വിഷയം. അതിനേക്കാൾ പ്രശ്നം നമുക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അതിന് തടസ്സങ്ങളാണ്. നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പല ഫിത്നകളും കയറി വന്ന് നമ്മുടെ ദീനിൽ നിന്ന് തെറ്റിക്കാവുന്ന ഒരുപാട് സവാരിഫുകൾ, നമ്മുടെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അതിനെല്ലാം അതിൽ നിന്നെല്ലാം നമ്മളെ കാത്തിരക്ഷിക്കും. മറവട്ടെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الحمد لله رب العالمين.